പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2:1-2. അതെ, ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് അതിൽ നിന്ന് ഒരു പദം ആണ് നിങ്ങളെ ഒന്ന് ഓർപ്പിപ്പാൻ എനിക്ക് താല്പര്യമുള്ളത്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു കാര്യം ഓർപ്പിച്ചിരിക്കുന്നു, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഈ ലേഖനം എഴുതിയത് ഒരളവിൽ പറഞ്ഞാൽ കണ്ണുനീരിൽ കുതിർത്ത് വേദനയിൽ ചാലിച്ച ഒരു ലേഖനമാണ് പത്രോസിൻ്റെ ഒന്നാം ലേഖനം. അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ യേശുവിനെ ഏറ്റുപറഞ്ഞ് മരിക്കുക, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ് മരിക്കുക, അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുക. ഈ രണ്ട് മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ലേഖനത്തിൻ്റെ പല ഭാഗത്തും അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്, കഷ്ടതയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങൾ രക്ഷയ്ക്കായി എന്തു ചെയ്യണം? വളരണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് വളർച്ച ഉണ്ടാകണം എന്നുള്ള കാര്യം അവിടെ ഓർപ്പിച്ചിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. വളർച്ച എന്ന് പറയുമ്പോൾ അത് മറ്റൊരു കാര്യത്തെ കൂടെ ബന്ധപ്പെടുത്തിയാണ് അപ്പോസ്തലൻ അവിടെ ഓർപ്പിക്കുന്നത്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? രണ്ടാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, ആകയാൽ എല്ലാ ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. ആകയാൽ എന്നൊരു പദത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്തോ ഒന്ന് പറഞ്ഞിട്ട് അതിനെ ബന്ധപ്പെടുത്തിയാണ് ദൈവത്തിന് സ്തോത്രം ഈ കാര്യം ഓർപ്പിക്കുന്നത്, വളരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താ അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ, ഒന്നാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. എന്താണ് വായിക്കുന്നത്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വളരണം. ശ്രദ്ധിക്കുക, വീണ്ടും ജനിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വളരണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വേർപെട്ട സമൂഹങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വീണ്ടും ജനിച്ചവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ജനിച്ചവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ, ദൈവത്തിന് സ്തോത്രം. ആരോ ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ പാസ്റ്ററെ 50-50 പറഞ്ഞു. വീണ്ടും ജനിച്ചവർ 50% ഉള്ളൂ എന്നുള്ള സ്ഥിതി വന്നിരിക്കുകയാണ്. അതെങ്ങനെയാണ് നമ്മുടെ സഭകളിൽ വേർപെട്ട ദൈവമക്കൾ നമ്മുടെ സഭകളിൽ എങ്ങനെയാണ് വീണ്ടും ജനിക്കാത്തവർ കടന്നുകൂടുന്നത്? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, പണ്ടൊക്കെ എൻ്റെയൊക്കെ പിതാക്കന്മാരുടെ കാലത്ത് ഒരാൾ മാനസാന്തരപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതേ, സുവിശേഷം കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, മാനസാന്തരപ്പെടുവാൻ താല്പര്യമുള്ളവരെക്കുറിച്ച് ആഹ്വാനം ചെയ്യുമ്പോൾ, അതേ, രണ്ട് കൈയും ഉയർത്തി കണ്ണുനീരോടെ വന്ന് സ്റ്റേജിൻ്റെ മുമ്പിൽ വന്ന് പലരും മുട്ടുകുത്തുകയാണ്, ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു പറഞ്ഞ് കണ്ണുനീരോടെ കൈകൾ ഉയർത്തി മുട്ടുകുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. മുമ്പിൽ വന്ന് മുട്ടുകുത്തുകയാണ്. അതൊക്കെ അങ്ങ് കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ അങ്ങ് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതേ, രക്ഷിക്കപ്പെടുന്നവർ നിങ്ങൾ അവിടെ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി എന്ന് പറയുമായിരുന്നു. എഴുന്നേറ്റ് നിൽക്കുന്നവരെ മുമ്പോട്ട് തിരിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. അതുമൊക്കെ കഴിഞ്ഞു. രക്ഷിക്കപ്പെടുന്നവർ നിങ്ങളുടെ വലങ്കരങ്ങളെ ഒന്ന് ഉയർത്തി കാണിച്ചാൽ മതി, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതും കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ കൈ ഉയർത്തുമെന്നും വേണ്ട, വളരെ എളുപ്പമുണ്ട്. ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് വല്ലോ ചൂയിങ്കമോ ഒക്കെ ചവച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കാലുമേ കാലു വെച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ, പേന എടുത്തൊരു പേപ്പറിൻ്റെ കഷണത്തേൽ ഒരു കോളത്തേൽ ഒരു ടിക്ക് ചെയ്താൽ മതി, ടിക്ക് ചെയ്താൽ മതി, അപ്പം രക്ഷിക്കപ്പെട്ടവരായി തീരുമെന്നുള്ള സ്ഥിതിയിലാണെന്ന് പറഞ്ഞാൽ, ഡിസിഷൻ കാർഡെന്ന് പറഞ്ഞൊരു കാർഡുണ്ട്, അതിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് ടിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ടിക്ക് ചെയ്ത് വരുന്നവരുടെ എണ്ണം സഭകളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടിക്ക് ചെയ്ത് വരുന്നവരുടെ എണ്ണം, ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ, പെന്തിക്കോസ്ത് കുടുംബത്തിൽ ജനിക്കുന്ന ചില കുഞ്ഞുങ്ങൾ, ദൈവത്തിന് സ്തോത്രം, അവർ അതെ, ഒരു പെന്തിക്കോസ്ത് വീട്ടിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ്, അവന് ചെറുപ്രായത്തിലെ സഭയിൽ കൊണ്ടുവരും, സൺഡേ സ്കൂളിലും സഭായോഗത്തിലും ഒക്കെ സംബന്ധിക്കും. ഒരു 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവന് തോന്നും, കോളേജിലൊക്കെ പോകുമ്പോൾ അവന് തോന്നും, ഇനി ഈ പപ്പായുടെയും മമ്മിയുടെയും വേദപുസ്തകം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ഇതുകൊണ്ടൊന്നും എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പിന്നെ പ്രാർത്ഥനയ്ക്കും വരികയില്ല, സഭായോഗത്തിനും വരികയില്ല, സൺഡേ സ്കൂളിനും വരികയില്ല, യൂത്ത് മീറ്റിങ്ങിനും വരികയില്ല. അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പിന്നെ അല്പം രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് ആളുകളുടെ മുഖത്ത് നോക്കാതെ കോളേജിൽ പഠനമൊക്കെ ആയി മുമ്പോട്ട് പോകും. പഠനത്തിൽ എങ്ങുമെങ്ങും എത്താതെ, ജീവിതത്തിൽ എങ്ങുമെങ്ങും എത്താതെ അവനൊരു 10, 29, 30 വയസ്സൊക്കെ ആകുമ്പോൾ അവൻ്റെ അമ്മ ചോദിക്കും, എടാ ടോമേ, നിനക്ക് വയസ്സ്, ഇവിടെ ടോം ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പിണങ്ങരുത്, നിനക്ക് വയസ്സ് 30 ആയല്ലോടാ, നിൻ്റെ കൂടെ പഠിച്ചവർ പലരും അമേരിക്കയിൽ പോയി, ചിലർ പേർഷ്യയിൽ പോയി, ചിലർ നോർത്ത് ഇന്ത്യയിൽ പോയി, ചിലർ ബോംബെ പോയി, ചിലർ അതെ മിലിട്ടറി പോയി, എടാ നിൻ്റെ കാര്യം മാത്രം ഒന്നും ആയില്ലല്ലോടാ, നീ ഇങ്ങനെ ജീവിച്ചാൽ എങ്ങനെയാണ്, നിനക്കൊരു ജീവിതമൊക്കെ വേണ്ടേ, നീ സഭയിലേക്ക് വരാൻ പറയും. അപ്പോൾ അവനും ടോമും ഓർക്കിടാ, ഇത്രയും നാളും അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് കാര്യമൊന്നും ശരിയായില്ല, ഒരു കാര്യം ചെയ്തേക്കാം, ഇനി സഭയിൽ വന്നേക്കാമെന്ന് വിചാരിക്കും. അവൻ ഒരു ഞായറാഴ്ച അതെ സഭായൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് താമസിച്ച് വന്ന് പുറയിൽ വന്നിരിക്കും, ആശീർവാദം പറയുന്നതിന് മുമ്പ് ടോം സ്ഥലം വിടും. അടുത്ത ഞായറാഴ്ച അമ്മി ചോദിക്കും, എടാ കുഞ്ഞെ, നീ എന്തെങ്കിലും ഒന്ന് പറയാൻ മേലായിരുന്നോ, ഒന്നും പറയാതെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം. പിറ്റേ ആഴ്ച വന്ന് ടോം വന്ന് അതെ പാസ്റ്റർ പ്രസംഗവും എല്ലാം, അതെ സങ്കീർത്തന വായനയെല്ലാം കഴിഞ്ഞ് സാക്ഷ്യത്തിനുള്ള അവസരം കൊടുക്കും, ഇനി വല്ലവരും ഉണ്ടോ, വല്ലവർക്കും വല്ലതും പറയാനുണ്ടോ, ടോമിന് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കും. ടോം എഴുന്നേറ്റ് നിന്ന് ഏതാണ്ടൊന്ന് പറഞ്ഞിട്ട് വെടി കൊണ്ടതുപോലെ താഴേക്ക് ഇരിക്കും. അവൻ പറഞ്ഞതെന്നു ടോമിനും അറിയത്തില്ല, സഭയെ വന്നവർക്കും അറിയത്തില്ല. അതെ ഏതായാലും ടോം വന്നല്ലോ, എല്ലാവർക്കും സന്തോഷമാണ്. അതിൻ്റെ അടുത്ത ആഴ്ച സഭയെ ഭയങ്കര സന്തോഷമാണ്, എല്ലാവരും നേരത്തെ വന്നു ചേരും. കാരണം എത്ര നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ടോം ഇങ്ങ് വന്നല്ലോ എന്ന് വിചാരം. പാസ്റ്റർക്കാണെങ്കിൽ അതിനേക്കാൾ സന്തോഷം, ഒരാളെ കൂടെ ഒത്ത് കിട്ടിയല്ലോ എന്നുള്ള വിചാരം. ആരിതാ വരുന്ന, ആരിതാ വരുന്നുള്ള പാട്ടുമൊക്കെ പാടി കൊണ്ടുപോയി ടോമിനെ മുക്കിക്കൊണ്ടൊന്ന് സഭയെ കൊണ്ടൊന്ന് വെക്കും. ടോം വേണ്ടി വന്നാൽ നന്നായി സൺഡേ സ്കൂൾ പഠിപ്പിക്കും, വേണ്ടി വന്ന യൂത്ത് മീറ്റിങ്ങിൻ്റെ സെക്രട്ടറിയാകും, സഭയുടെ ട്രഷറോ സഭയുടെ സെക്രട്ടറിയോ, ഇനി വേണ്ടി വന്ന നാട്ടിലെ രീതി അനുസരിച്ച് പറയുകയാണെങ്കിൽ വല്ല സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറോ ജനറൽ കൗൺസിൽ മെമ്പർ വരെ ഒക്കെ ആയിത്തീരും. എല്ലാം നന്നായി അവൻ ചെയ്യും. അവൻ ചെയ്യുന്നത് പരിചയം കൊണ്ട് ചെയ്യുകയാണ്. ആരെങ്കിലും പെന്തിക്കോസ്തിനെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ അരക്കൈ നോക്കാനോ അവൻ തയ്യാറായിത്തീരും. കാരണം അവനൊരു പെന്തിക്കോസ്ത് ഭക്തനാണ്, അവൻ ദൈവഭക്തനല്ല, അവൻ വീണ്ടും ജനിക്കാത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. അതെ അവൻ പരിചയം കൊണ്ട് പലതും ചെയ്യും, അവന് വീണ്ടും ജനനാനുഭവം ഉണ്ടായിട്ടില്ല. അവനൊരു മതഭക്തനാണ്, അവനൊരു സഭാഭക്തനാണ്, അവൻ ദൈവഭക്തനല്ല, അവൻ പരിചയം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരുടെ എണ്ണം നമ്മുടെ സഭകളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളുടെയോ ആൺകുട്ടികളുടെയോ ഒക്കെ എണ്ണം സഭകളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എങ്ങനെ ജനിച്ചിരിക്കുന്നതാണ്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനനം എന്ന് പറയുന്നത് കേവലം ഒരു ഉപദേശമോ ഒരാചാരമോ ഒരു പരിഷ്കാരമോ ഒരു സംസ്കാരമോ ഒന്നുമല്ല, അതിനെല്ലാം ഉപരിയാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ജനനം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, ദൈവവചനം കേൾക്കുമ്പോൾ ഒരുവൻ്റെ ഉള്ളിലുണ്ടാകുന്ന, അകത്തുണ്ടാകുന്ന ഒരാത്മീക പരിവർത്തനമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വേദപുസ്തകം പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവൻ പ്രാപിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ദൈവ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ അകത്തുണ്ടാകുന്ന ഒരു ആത്മീയ അനുഭവമാണ് വീണ്ടും ജനനം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ ശരീരം ഈ ലോകത്തിന് വേണ്ടി ജനിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മണ്ണിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ശരീരത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത് ജഡത്തിൻ്റെ ഇഷ്ടത്താൽ ജനിച്ചതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ഒരു ജനനം ഉണ്ടാകുന്നതാണ് വീണ്ടും ജനനം. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രാകൃത ശരീരമാണ്. ഒരാത്മീക ശരീരം ഉണ്ടാകുന്നതാണ് വീണ്ടും ജനനം. ഇത് ഈ ലോകത്തിലേക്കുള്ളതാണ്. മേലോകത്തിലേക്ക് ഇവിടെ വെച്ച് ഒരു ജനനം ഉണ്ടാകുന്നതാണ് വീണ്ടും ജനനം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വീണ്ടും ജനിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം. അതെ പ്രിയമുള്ളവരെ, വീണ്ടും ജനിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുന്നത് രണ്ട് ജീവാംശങ്ങളുടെ സംയോജിത പ്രവർത്തനത്താലാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത്. അതുപോലെ വീണ്ടും ജനനം നടക്കുന്നതും രണ്ട് ജീവാംശങ്ങളുടെ സംയോജിത പ്രവർത്തനത്താലാണ്. ഒന്ന്, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം. മറ്റൊന്ന്, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. വചനമകത്ത് കേൾക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ അകത്തുണ്ടാകുന്ന ഒരു ആത്മീക അനുഭവമാണ് വീണ്ടും ജനനം. ദൈവത്തിന് സ്തോത്രം. അത് പ്രാപിച്ചിട്ടുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയാ, സ്തോത്രം. അതെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വളരെയണം. ദൈവത്തിന് സ്തോത്രം. ജനിച്ചിരിക്കുന്ന കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വളരെയണം. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാവുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട, എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഭവനത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ, ട്വിൻസ്, ഇരട്ട കുഞ്ഞുങ്ങളായി ജനിപ്പാനിടയായി. രണ്ട് പെൺകുഞ്ഞുങ്ങൾ. അതിലൊരു കുഞ്ഞ് 4-5 വയസ്സായപ്പോൾ അതിനെ ആ സ്കൂളിൽ കൊണ്ട് ചേർത്തു. അവൾ 10-ാം ക്ലാസ് പാസ്സായി, പ്ലസ് ടു കഴിഞ്ഞു, നേഴ്സിംഗ് പഠിച്ചു. അവളുടെ വിവാഹം നടന്നു. അവൾ വിദേശ രാജ്യത്ത് ഒരു ജോലിയോടുകൂടെ കഴിഞ്ഞുകൂടുന്നു. എന്നാൽ അവളുടെ കൂടെ ജനിച്ച ഒരു കുഞ്ഞ്, കൂടെ ജനിച്ച മറ്റൊരു പെൺകുഞ്ഞ്, ആ ജനിച്ചതുപോലെ ഇപ്പോഴും കിടപ്പിലാണ്. ശരീരം കുറേ വളർന്നിട്ടുണ്ട്, അതെ, എന്നല്ലാതെ എഴുന്നേൽക്കാനോ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല. ആ വീട്ടിൽ ആ മാതാപിതാക്കൾ ഒരുമിച്ച്, ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരുമിച്ച് എവിടെയെങ്കിലും ഒരു യാത്ര പോയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ആ വീട്ടിൽ ചെന്നാൽ ആ കുഞ്ഞിനെ കാണുന്നത് പ്രയാസം, കാണാതിരിക്കുന്നത് അതിനേക്കാൾ പ്രയാസം, അതിനെക്കുറിച്ച് ചോദിക്കുന്ന പ്രയാസം, ചോദിക്കാതിരിക്കുന്ന അതിനേക്കാൾ പ്രയാസം. വളരാതിരിക്കുന്നത് ദുഃഖകരമാണ്, ദുഃഖകരമാണ്. പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, രക്ഷയ്ക്കായി വളരുവീൻ, വളരുവീൻ, വളരുവീൻ. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരീ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. 15 വർഷമായി, 10 വർഷമായി, 20 വർഷമായി ഒക്കെ പഴക്കം നമുക്ക് പറയാനുണ്ട്. 40 വർഷമായി ഒക്കെ പഴക്കം പറയാറുണ്ട്. എന്തെങ്കിലും ഒരാത്മീക വളർച്ചയുണ്ടോ? ആ പഴയ സാക്ഷ്യം കൊണ്ട്, ആ പഴയ സ്തോത്രം കൊണ്ട്, ആ പഴയ പാട്ടുകൊണ്ട് നാം ഇന്നും കഴിഞ്ഞുകൂടുകയല്ലേ? എന്തെങ്കിലും ഒരു ആത്മീക വളർച്ച നമുക്കുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അതെ, രക്ഷയ്ക്കായി വളരുവാൻ, വളരുവാൻ. ദൈവത്തിന് സ്തോത്രം. ഒരു വളരുന്ന ക്രിസ്തീയ ജീവിതമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെ പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. വളരുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം, ഇന്ന് നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അതെ, ദൈവത്തിന് സ്തോത്രം, വളർച്ചയ്ക്ക് പകരം മറ്റു പലതുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പദം വളരെ ശരിയാണ് എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്തദാസൻ എടുത്ത വേദഭാഗങ്ങൾ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതെ, ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1 5 രണ്ടാമത്തെ വാക്യം എന്ന് വായിച്ചാട്ടെ. അവിടെ ദൈവത്തിന് സ്തോത്രം. എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? വളർച്ചയാണോ ഇന്ന് നമുക്ക് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1 Corinthians 5:2 വായിച്ചാട്ടെ. ആ, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ഇന്ന് വളരുകയല്ല പിന്നെ എന്ത് ചെയ്യുക? ചീർത്തിരിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ എങ്ങനെയിരിക്കുന്നു? ചീർത്തിരിക്കുന്നു. ആത്മീകം ആരോഗ്യമില്ലാത്ത, ചീർത്തിരിക്കുന്ന കുറെ സമൂഹത്തെ കൊണ്ട് നമ്മുടെ സമൂഹം അതെ തീരുകയാണോ എന്ന് സംശയമുണ്ട്. പലയിടത്തും ചെന്നാൽ ദൈവവചനം പ്രസംഗിക്കാൻ തോന്നുകയില്ല. പലരെയും കണ്ടാൽ ആത്മീകമായി ചീർത്തിരിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ചീർത്തിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, നമ്മൾ ചീർത്തിരിക്കുകയാണോ? ദൈവത്തിന് സ്തോത്രം. വല്ല വളർച്ചയും നമുക്കുണ്ടോ? പലപ്പോഴും ദൈവത്തിന് സ്തോത്രം, അതെ, ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് നാം കടന്നു പോകാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അതിൻ്റെ അർത്ഥവ്യാപ്തിയൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പല പുസ്തകങ്ങളും റെഫർ ചെയ്യാറുണ്ട്. വചനത്തിൻ്റെ ആഴം, നല്ല പ്രസംഗങ്ങൾ കേൾക്കുന്ന നമുക്ക് വളരെ താല്പര്യവും സന്തോഷമാണ്. വചനത്തിൻ്റെ ആഴത്തിലേക്ക് നാം ഇറങ്ങിപ്പോകാറുണ്ട്. പക്ഷേ പലപ്പോഴും വചനം നമ്മുടെ ആഴത്തിലേക്ക് ഇറങ്ങി വരാറില്ല. അതെ, ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് വളർച്ചയാണോ ഉള്ളത്? ചീർപ്പാണോ ഉള്ളത്? എന്തുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം കൊരിന്തുള്ള വിശ്വാസികൾ ചീർത്തിരിക്കുന്നു എന്ന് പറയാൻ കാര്യം? കർത്താവിൻ്റെ ദാസൻ അതിനെക്കുറിച്ചൊരു കാര്യം രാവിലെ ഓർപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. 1 Corinthians 11:11 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ എന്താണ് ഓർപ്പിച്ചിരിക്കുന്നത്? ആ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട് എന്ന് കേൾക്കുന്നു. ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരി സഹോദരന്മാരെ, പിണക്കം ഉണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, അതെ, നാം വളരുകയല്ല പിന്നെ എന്ത് ചെയ്യാണ്? ചീർക്കുക ചെയ്യുന്നത്. പുറമേ നോക്കിയാൽ ഒരു കുഴപ്പവുമില്ല. ഒരുമിച്ച് ആരാധനയുണ്ട്, വിശുദ്ധ ചുംബനമുണ്ട്, കർത്തൃമേശയുണ്ട്. പക്ഷേ അകത്ത് ഹൃദയത്തിൽ ചില കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നാം വളരുകയല്ല, ചീർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൊരിന്തിൽ 4 ആളുകളെ കുറിച്ച് ദൈവദാസൻ രാവിലെ ഓർപ്പിച്ചല്ലോ. ഒരു കൂട്ടർ അപ്പല്ലോസിൻ്റെ കൂട്ടര്, വേറൊരു കൂട്ടർ പൗലോസിൻ്റെ കൂട്ടര്, വേറൊരു കൂട്ടര് അതെ പത്രോസിൻ്റെ കൂട്ടര്, വേറൊരു കൂട്ടർ യേശുവിൻ്റെ കൂട്ടര്. ഇവർക്കെല്ലാം ന്യായമായ കാര്യങ്ങളും പറയാനുണ്ട്. പൗലോസിൻ്റെ കൂടെയുള്ളവർ പറയുന്നത് പൗലോസാണ് ഇവിടെ വന്ന് സഭ സ്ഥാപിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ പൗലോസിൻ്റെ കൂടെയാണ്. വേറൊരു കൂട്ടരെ, ദൈവത്തിന് സ്തോത്രം, അപ്പല്ലോസിനെ പോലൊരു പ്രസംഗികൻ ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എത്ര വാക്ചാതുര്യത്തോടെ, സാമർത്ഥ്യത്തോടെ തിരുവെഴുത്തുകളെ തെളിച്ച് സംസാരിക്കുന്നവരാണ്. ഞങ്ങൾ അപ്പല്ലോസിൻ്റെ കൂടെയാണ്. വേറൊരു കൂട്ടര് യഹൂദ പാശ്ചാത്തലത്തിൽ നിന്ന് വന്നവര്, അവർ പറയുന്നത് ഞങ്ങൾ പത്രോസിൻ്റെ കൂടെയാണ്. വേറൊരു കൂട്ടര് ഞങ്ങൾ യേശുവിൻ്റെ കൂടെയാണ്. ചിന്നഭിന്നമായിരിക്കുകയാണ്, അതെ, പിണങ്ങിയിരിക്കുകയാണ്. ഒരുമിച്ച് കൂടി വരവുണ്ടെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നാം വളരുകയല്ല, ചീർക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം, അതിനെയൊക്കെ വിട്ടുകളഞ്ഞ്
ഒരാത്മാവിൻ്റെ ഐക്യത ഒരു ഉരുകിച്ചേരുന്ന അനുഭവത്തിലേക്ക് വന്ന് കളഞ്ഞെങ്കിലേ വന്നെങ്കിൽ മാത്രമേ നാം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. വളർച്ച ഉണ്ടാകുകയുള്ളൂ. സമയം പോയിരിക്കുന്നല്ലോ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് അവർ ചീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു? അവരുടെ പിണക്കമുള്ളത് കൊണ്ട്. പുറമേ ഒന്നുമില്ലെങ്കിലും ഹൃദയത്തിൽ ചില പിണക്കവും കയ്പും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നാം വളരുകയല്ല ചീർക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. അതെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് അവർ ചീർത്തിരിക്കുന്നു ചോദിച്ചാൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേ ഒന്ന് കൊരിന്ത്യ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവേദ ഭാവം ഞാൻ വായിപ്പിക്കുന്നില്ല, അവിടെ ഇങ്ങനെ ഓർപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ അതെ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത അതേ ഒരു ദുർനടപ്പ് അവരുടെ ഉണ്ടായി, എന്നിട്ട് അവർ അനുതപിച്ചില്ല എന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം ഞാൻ വായിപ്പിക്കുന്നില്ല. അതേ പ്രിയമുള്ളവരെ, ദുർനടപ്പിൻ്റെ ഒരു ശ്രുതി പോലും നമ്മുടെ ഇടയിൽ കേൾക്കുവാനിടയായി തീരരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ വളരുകയല്ല ചീർക്കുകയാണ് ചെയ്യുന്നത്, ചീർക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കൊരിന്ത്യ, ദൈവത്തിന് സ്തോത്രം, 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ ചിലർ അയോഗ്യമായി കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുന്നവരുണ്ട്. അയോഗ്യമായി, അയോഗ്യമായി കർത്താവിൻ്റെ മേശയിൽ സംബന്ധിച്ചാൽ നാം വളരുകയല്ല ചീർക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യ ലേഖനത്തിൽ നിരവധി കാര്യങ്ങൾ പിന്നെയും ഓർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഒരാത്മീയ വളർച്ചയ്ക്കായി ഒരു ദാഹം നമുക്കുണ്ടാകട്ടെ, ആത്മീയമായൊരു വളർച്ച നമുക്കുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോൾ സാത്താൻ പറയും, ഇതൊന്നും നമ്മെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, നമ്മെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് പലപ്പോഴും പറയും. പ്രിയമുള്ളവരെ, നാം നിൽക്കുകയല്ല, ദൈവം നമ്മെ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം നടക്കുകയല്ല, ദൈവം നമ്മെ നടത്തുകയാണ്. ഒരു വാഞ്ചയോടെ ദാഹത്തോടെ, കർത്താവേ എനിക്കതിനുള്ള കൃപ തരണമേ, അതിനായി എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ അതിനുള്ള കൃപ ദൈവം നിനക്ക് തരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള വഴികളിൽ നിന്ന് ദൈവം നിന്നെ ഒഴിവാക്കും. നീ നിനക്ക് തന്നെ അനുഗ്രഹമായിരിക്കും, നിന്റെ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും, തലമുറകൾക്ക് അനുഗ്രഹമായിരിക്കും, ദൈവനാമത്തിന് മഹത്വമായിരിക്കും, ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. വളരുന്ന ദൈവമക്കളായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് താല്പര്യമുള്ള ദൈവമക്കൾ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.